അവിടുന്നിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു, മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു, വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു, പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞു വിതറുന്നു, വിട്ടുക്കിളിപ്പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു, അതിന്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ്, അത് വീഴുന്നത് കൊണ്ട് മനസ്സ് വിസ്മയാഭരിതമാകുന്നു, അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരം വിതറുന്നു, ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു, തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകെട്ടയാകുന്നു, ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചിട്ട പോലെ അണിയിക്കുകയും ചെയ്യുന്നു, പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. എന്നാൽ മൂടൽ മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു, മഞ്ഞ് പ്രത്യക്ഷമാവുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു, അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്. സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു, നാം അത് കേട്ട് വിസ്മയിക്കുന്നു. അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്, എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട്. സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു, അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല, എല്ലാറ്റിന്റെയും സാരമിതാണ്, അവിടുന്നാണ് സർവവും, അവിടുത്തെ പ്രകീർത്തിക്കാൻ ഇവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക. എല്ലാ സൃഷ്ടികളെയേക്കാൾ അവിടുന്ന് ഉന്നതമാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു, അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുകയും അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുകയും തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട്, ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും, ആർക്ക് അവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും. ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർദ്ധിക്കുന്നു. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. നമുക്കിപ്പോൾ മഹത്തുക്കളെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം. കർത്താവ് ആദ്യം മുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. വിഭവ സമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിന്റെ മഹിമയും ആയിരുന്നു. ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുകയോ പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവൃത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. അവരുടെ വിജ്ഞാന ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഹാനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. അവൻ ഉന്നതത്തിലേക്ക് സമൂഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന്റെ മാതൃകയാണ്. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. അനേക ജനതകളുടെ പൂർവപിതാവായിരുന്നു അബ്രഹാം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ അത്യുന്നതന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അതിനാൽ അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തിരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവനെ വാഗ്ദാനം ലഭിച്ചു. ഇസഹാക്കിനും പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി പാകിച്ചു കൊടുത്തു. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവൻ അത്ര ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അവനപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തന്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ ശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തന്റെ ഉടമ്പടിയും ഇസ്രയേലിനെ തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹ്റോനെ അവിടുന്ന് ഉയർത്തി. അവിടുന്ന് അവനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി. അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടയും നീണ്ട അങ്കിയും ഏഫോദും അവന് നൽകി. അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തിൽ തന്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു. സ്വർണ നീല ധൂമ്രവർണ്ണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു. കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചെമ്പു നൂൽ. ഇസ്രയേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണപ്പണിക്കാരെ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രക്തങ്ങൾ പതിച്ച സ്വർണഫലകം എന്നിവ അണിയിച്ചു. അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിലൊരു മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധന്റെ കരചാതിരി പ്രകടമാകുന്നത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവന്റെ കാലത്തിന് മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത്. എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം വീതം അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണത്. ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായും ആയി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രയേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. ദാഥാനും അബീറാമും അവരുടെ അനുയായികളും കോരഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു. കർത്താവ് ഇത് കണ്ടുകോപിച്ചു. അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അവിടുന്ന് അഹ്റോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കില്ല. കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും. എലെയാസറിന്റെ പുത്രനായ ഫിനഹാസിനാണ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം. അവൻ ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിപ്പോയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രയേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കു അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. യൂദാഗോത്രജനായി ഇശായിയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിന്റെ പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹ്റോന്റെ പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്കാണ്. തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. നൂനിന്റെ പുത്രൻ യോശുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു. അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായി ആയിരുന്നു. ഇസ്രയേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു. നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു. അവനു മുമ്പ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത് അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ? ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് അവന് ഉത്തരവരളി. ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. ബെത്ഹോറോൺ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ അവന്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ശക്തനായവനെ അവൻ പൂർണമായി പിൻചെന്നു. മോശയുടെ കാലത്ത് അവനൊരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. യെഫുന്നയുടെ പുത്രൻ കാലേബിനോടൊന്ന് ഒത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 600,000 യോദ്ധാക്കളിൽ ഇവർ രണ്ടുപേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി. ബാരക്കിമോർ 89:90 സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിന് മുമ്പേ. നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു, അത് രാവിലെ തഴച്ചു വളരുന്നു. വൈകുന്നേരം അതരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെ നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെ ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാന്നു പാറയ്ക്കുമോ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി, ആദ്യമുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സൗത്തോസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ, പ്രത്യേകിച്ച് ബുധനാഴ്ച ദിനം, ദൈവസന്നിധിയിലായിരിക്കാൻ തന്ന അവസരത്തിനും ആരോഗ്യത്തിനും നന്ദിയോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ശാന്തമായി തന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ താഴ്മയോട് സമർപ്പിക്കുവാനും അതിൽ കൂടി ആത്മശുദ്ധി പ്രാപ്യമാക്കുവാനും ദൈവമേ ഇടയാകണമേ എന്ന് ആമുഖമായിട്ട് കണ്ണുനീരോട് തമ്പുരാനോട് അപേക്ഷിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുകയും ഇപ്പോൾ ഇതിന്റെ നേതൃത്വം നൽകി ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠതയും, പ്രത്യേകിച്ച് വന്നിയ മാമനച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസ് അച്ഛൻ, ഐസക് പ്രകാശ് അച്ഛൻ, ജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രാർത്ഥന ഒരനുഗ്രഹമായി തീരുവാൻ ദൈവമേ ഇടയാകണമേ എന്ന് താഴ്മയോട് ദൈവക്കും പാകെ അപേക്ഷിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 149-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 149-ാമത്തെ വളരെ സുപരിചിതമായ ആശ്വാസത്തിന് ഉറവിടമാൻ ക്രിസ്തു തള ഗീതം ദൈവവും പാകെ നമുക്ക് സമർപ്പിക്കാം.
ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ ആശ്വാസമില്ലാതലയുന്നോരേ, ആളിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആളിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ രോഗങ്ങളാൽ മനം തകർന്നവരേ, പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ രോഗങ്ങളാൽ മനം തകർന്നവരേ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. വാതിൽക്കൽ വന്നിങ്ങു മുട്ടിയിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന, വാതിൽക്കൽ വന്നിങ്ങു മുട്ടിയിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന, പരൂപപിതാവിന്റെയും ബസ്വരം നീയിന്നു ശ്രവിച്ചിടുമോ, അരൂപപിതാവിന്റെയും ബസ്വരം നീയിന്നു ശ്രവിച്ചിടുമോ. ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു.
പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരസ്പൃഹായുമായ സത്യദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവന്തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു. വാഴ്ത്തപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങൾ ഓടുക തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങൾ ഓടുക തന്നെ ചെയ്യണമേ. ഓടുക തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളുടെ സുഷുളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണാവേ നിനക്ക് സ്തുതി, ഭാവികളായ അടിയാരോട് കണിയുന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി ബാധിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്കാവശ്യമുള്ള അപ്പ് ഞങ്ങൾ കരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരിശീലിക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇന്ന് വന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞു മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ ഈ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാ മർത്തമറിയമേ തമ്പുരാനി അമ്മേ, ഭാവിയിലായും വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വേണ്ട സമയത്തും ദേവൻപുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ബാധിക്കുമോർ എന്റെ കർത്താവെ, ഈ പ്രവാസമയത്തെ അനുഗ്രഹകരമായും ആശ്വാസകരമായ ഉള്ള പ്രവാസമായിട്ടും സന്തോഷമുള്ള പകലായിട്ടുമാക്കി തീർക്കണമേ. ഈ സമയത്തെ ദുഷ്ടമനുഷ്യനിൽ നിന്നും വഞ്ചകരായ അയൽവാസികളിൽ നിന്നും യുദ്ധം ചെയ്യുന്ന സത്താരിൽ നിന്നും ദോഷകരമായ നാഗികയിൽ നിന്നും നശിപ്പിക്കുന്നതായ കെണിയിൽ നിന്നും വ്യസനിപ്പിക്കുന്നതായ സംഭവത്തിൽ നിന്നും വഞ്ചനയുടെ സംസാരത്തിൽ നിന്നും വിരുദ്ധമുണ്ടാക്കുന്ന വചനങ്ങളിൽ നിന്നും പാപവിരുദ്ധതകളിൽ നിന്നും അറിവില്ലായ്മയുടെ തെറ്റുകളിൽ നിന്നും ഉന്നതപ്പെടുന്ന വൈരികളിൽ നിന്നും പ്രതികാരം ചെയ്യുന്ന ശത്രുക്കളിൽ നിന്നും ഹീന മനുഷ്യരിൽ നിന്നും അശുദ്ധ പ്രവൃത്തിയിൽ നിന്നും നിന്ദ്യമായ ധ്യാനത്തിൽ നിന്നും അശുദ്ധ വിചാരങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്റെ കർത്താവേ, നിന്റെ ദൈവാൽപരിപാകതയുള്ള ശരീരവും പ്രകാശമുള്ള നാവും അടക്കമുള്ള ആലോചനയും ഞങ്ങൾക്ക് നൽകണമേ. എന്റെ കർത്താവേ, ജീവന ഗുണമുള്ളതും നിന്റെ കർത്തൃത്വത്തിന് പ്രസാദമുള്ളതുമായ സംഗതികൾ ഞങ്ങളിൽ നടത്തണമേ. ഞങ്ങൾക്ക് മതിയായ ആഹാരവും ഞങ്ങൾക്ക് പ്രയോജനകരമായ ധനവും ആത്മപരിപാലനവും കൊണ്ട് ഞങ്ങളെ പോറ്റണമേ. അക്രമത്തെ ദേഷിക്കുകയും അപകാരത്തെ വിട്ടോടിക്കുകയും ഒളിക്കുകയും പാപത്തെ വെറുക്കുകയും തിന്മയിൽ നിന്ന് അകലുകയും ചെയ്തവനും എന്റെ മാതാപിതാക്കന്മാരെ അനുസരിപ്പാനും ഭരണകർത്താക്കളെ കീഴ്പ്പെടുവാനും സ്നേഹിതന്മാരെ ആശ്വസിപ്പിക്കാനും ചാർച്ചക്കാരെ ബഹുമാനിപ്പാനും ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലത്തിലും നിന്റെ പരിശുദ്ധത്തിനും മാറ്റപ്പെടുവാനും ഇടയാകണമേ. അത് നിബിയന്മാരുടെയും സ്നേഹന്മാരുടെയും സഹയന്മാരുടെയും മധ്യന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ. ആമീൻ.
കർത്താവാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, ദൈവസന്നിധിയിൽ നമ്മൾ വീണ്ടും താഴ്മയോടെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു. നമ്മായിരിക്കുന്ന സ്ഥാനത്ത് ഏറ്റവും ഭക്തിയോട് ഈ പ്രാർത്ഥന നിർവഹിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് ഹൃദയ നൊമ്പരങ്ങൾ നമ്മളെ ഭരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അനുഭവിക്കുന്ന വേദന പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നാം ഏന്തി അവരുടെ പ്രയാസങ്ങളെ നാം വഹിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. എങ്കിലും ആശ്വസിപ്പിക്കുന്ന തന്റെ അത്ഭുത കരങ്ങളിൽ താങ്ങുന്ന ദൈവത്തിന്റെ കൃപ എപ്പോഴും നമ്മളെ വഴി നടത്തുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഒരു ധന്യമാർന്ന അവസ്ഥയാണ്. ആ അവസ്ഥ എപ്പോഴും നിലനിൽക്കുവാൻ തക്കവണ്ണം നമ്മളെ കേന്ദ്രീകരിക്കുന്നത് നമ്മളെ ഇത്തരം രീതിയിലുള്ള നമ്മുടെ കൂട്ടായ്മകള് നമുക്കൊരുക്കി തരുന്ന ആത്മീയ സുരക്ഷിതത്വത്തിന്റെ കവചം അത് വാക്കുകൾക്ക് അതീതമാണ്. പ്രാർത്ഥനകൾ എപ്പോഴും പിശാചിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നും നമ്മെ താങ്ങി നിർത്തുന്ന ഒരു വലിയ ശക്തിയായി നമ്മളെ താങ്ങുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയൊക്കെ അതിന് മുഖാന്തരമായി പരിലസിക്കട്ടെ, ഭവിക്കട്ടെ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവെ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നെ ഒരു നിലവിളിക്കുന്നു. കർത്താവ്, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എന്റെ യാതനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവെ, നീ അകൃത്യങ്ങൾ ഓർമ്മ വെച്ചാൽ ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശിച്ചിരിക്കുന്നു. നിരന്തരം ദൈവസന്നിധിയിലെ ജാഗരൂകരായി പ്രാർത്ഥിക്കുവാനും ഓരോ നിമിഷവും നമുക്ക് ദൈവം നീട്ടിത്തരുന്നത്. ലോകത്തിന്റെ നന്മകളെ അനുഭവിക്കുക എന്നുള്ളതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുന്നോടി അപ്പുറമായി ദൈവപാത കണ്ടെത്തിക്കൊണ്ട് ലോകത്തിന്റെ സന്തോഷത്തെ അനുഭവിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ആ ഒരു നിദാനം ചെയ്യുന്ന സന്തോഷം നമ്മൾ പൂർണ്ണമാക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും താഴ്മയോടും വിനയത്തോടും വിശുദ്ധിയോടും ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാമല്ലോ സഭയുടെ കാനോനിക കൃപ പ്രകാരം കഴിഞ്ഞ ഞായറാഴ്ച കൂതോസീത്തോ ഞായറാഴ്ചയായിരുന്നു. അടുത്ത ആഴ്ച കൂതോസീത്തോ ഞായറാഴ്ച, സഭയുടെ ശുദ്ധീകരണം, പിന്നീട് സഭയുടെ പ്രതിഷ്ഠ. ഈ ദിനങ്ങളൊക്കെ നമ്മളെ ഇങ്ങനെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ ജനനത്തെങ്കിൽ നമ്മളെ ഒരുക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ആ തിരുജനനത്തെ വരവേൽക്കുവാൻ തക്കവണ്ണം വളരെ നേരത്തെ തന്നെ പരിശുദ്ധ സഭ അതിന്റെ വേദവോസത്തിലെ ശ്രേഷ്ഠമായ ചിന്തകളെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കുക. ഓരോ വർഷവും പരിശുദ്ധ സഭ നമ്മളെ വെട്ടിയെടുക്കുന്ന, രൂപാന്തരം പ്രാപിക്കുന്ന, ക്രിസ്തുവിനെ വഹിക്കാൻ യോഗ്യതയുള്ള പാത്രങ്ങളായി പ്രാർത്ഥനയിലും അനുതാപത്തിലും ശുഭചിന്തകളിലും നമ്മളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ദിനങ്ങളൊക്കെ നമ്മൾ ധന്യമായി തീരട്ടെ. അതോടൊപ്പം പരിശുദ്ധ പരമതിരുമേനിയുടെ പെരുന്നാൾ ഏറ്റവും അനുഗ്രഹമായി നമ്മളൊക്കെ കൊണ്ടാടി. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സ്ഥാപിച്ചിരിക്കുന്നതെന്ന് വളരെ വിദൂരത്തിലാണ് ഞാനെന്തെങ്കിലും ജീവിക്കുന്നെങ്കിലും നിലവിളിക്കുന്ന ഓരോ വ്യക്തിക്കും ആ താപസന്റെ നിരന്തരമായ പ്രാർത്ഥന അഭയവും കോട്ടയുമാകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ പിതാവിന്റെ പ്രാർത്ഥന മധ്യസ്ഥത തുടർന്നും ഈ സഭയ്ക്കും ഈ കൂട്ടായ്മയ്ക്കും വ്യക്തിജീവിതത്തിനും ഒക്കെ കാവലാകണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമുക്ക് ഓർക്കാനുള്ളത് ഭിലായി സെന്റ് തോമസ് ആശ്രമത്തിൽ കിടങ്ങിയിരിക്കുന്ന സഭയ്ക്ക് വളരെ വളരെ ശ്രദ്ധേയമായ ഒരു ഇമേജ് കേരളത്തിന്റെ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പ്രത്യേകിച്ച് കൽക്കട്ട ആ ഭാഗത്തൊക്കെ നൽകാനിടയാക്കി തീർത്ത സ്തേഫാനോസ് തിരുമേനിയുടെ സ്തേഫാനോസ് മർത്തേവദോസ് പത്രാപ്പോലിത്തയുടെ 14th ഓർമ്മയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഒരിക്കലും ഈ സഭയ്ക്ക് വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല. അത്രമാത്രം സഭയെ സ്നേഹിക്കുകയും സഭയ്ക്ക് നല്ലൊരു മുഖച്ഛായ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ തക്കവണ്ണം അദ്ദേഹം യത്നിച്ചിട്ടുണ്ട്. ആ പിതാവിനെ സ്നേഹത്തോടെ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായി 8th പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ 25th ഓർമ്മയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും ഈ സഭയ്ക്ക് വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു ആഢ്യത്വത്തിന്റെ മഹത്വം ഈ സഭയില് അല്ലെങ്കിൽ താനായിരിക്കുന്ന സിംഹാസനത്തിന് രൂപപ്പെടുത്തിയെടുത്ത ഒരു ശ്രേഷ്ഠനായ പിതാവാണ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ. പുറമെ കാണുമ്പോൾ ഒരു രൗദ്രഭാവമുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നിയാലും ആ രൗദ്രഭാവത്തിന്റെ അത്രയും തന്നെ ഉള്ളിൽ നന്മയുടെ കണികകൾ കാത്തുസൂക്ഷിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും പ്രത്യേകിച്ച് സഭയുടെ ആരാധനാ കാര്യങ്ങളിലൊക്കെ ഒരുപാട് താല്പര്യം കാണിക്കുകയും അതിലൊക്കെ ഒരു ഒരു ശ്രേഷ്ഠമായ നിഷ്കർഷത്വം വരുത്തുവാനൊക്കെ ശ്രദ്ധിച്ച എത്തിച്ച ഒരു പരിശുദ്ധ പിതാവാണ് പ്രഥമൻ ബാവ. ആ പിതാവിന്റെ ഈ രണ്ട് പിതാക്കന്മാരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ശിരസ്സുകളെ നമിക്കാം. കാല യവനികൾക്കുള്ളിൽ മറഞ്ഞ ഈ പിതാക്കന്മാർ ഇന്നും ഭക്തഹൃദയങ്ങളിൽ അനശ്വരായി ജീവിക്കുന്നു. അവരുടെ നല്ല കോൺട്രിബ്യൂഷൻസ് ഓർത്ത് നമ്മൾ അവരെ ഓർക്കുവാനും അവരുടെ പാത പിൻപറ്റുവാനും നമുക്കിടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മളൊക്കെ സ്നേഹിക്കുന്ന നമ്മുടെ ഭദ്രാസൻ അരമനയുടെ മാനേജരായി വളരെ ശ്രദ്ധയോടെ ശുഷ്കാന്തിയോടെ ശുശ്രൂഷ നിർവഹിക്കുന്ന അന്യ ബിജോയ് സക്കറിയാച്ചനാണ്. അറിയാത്തവരാരുമില്ല അച്ഛനെ. വളരെ നമ്മുടെ ഭദ്രാസനത്തിലെ ഒരു സൗമ്യനായ സന്യാസി വൈദികനായി വളരെ ആത്മാർത്ഥമായി അത് സീനിയറായിട്ടുള്ള ആളുകളിടയിലും അതുപോലെ യൂത്തിന്റെ ഇടയിലും അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിലും ഒക്കെ അച്ഛന്റെ സാന്നിധ്യവും വാക്കുകളും പ്രവർത്തനങ്ങളും വലിയൊരു മാതൃകയാണ് എന്നുള്ളതിൽ എനിക്ക് അഭിമാനത്തോടെ പറയാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പ്രാർത്ഥന കൂട്ടായ്മയിൽ ഒരു വലിയ ഭാഗമാണ് പ്രിയപ്പെട്ട അച്ഛൻ. ഏതൊരവസരങ്ങളിലും അച്ഛന്റെ സാന്നിധ്യവും നേതൃത്വം നമുക്ക് ഈ പ്രാർത്ഥന ലഭിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ സാനന്തോണിയും സെന്റ് മേരീസ് പള്ളിയുടെ വികാരിയായും അതോടൊപ്പം മിനസോട്ടയിലുള്ള സെന്റ് ഗ്രിഗോറിയസ് പള്ളിയുടെ വികാരിയായിട്ടും പ്രിയപ്പെട്ട അച്ഛന് സേവനം അനുഷ്ഠിക്കുന്നു. ആ പള്ളികളിലൊക്കെ വളരെ നല്ല ഒരു മാതൃകാപരമായിട്ടുള്ള നേതൃത്വം അച്ഛൻ നൽകുന്നു. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ബിജോയ് അച്ഛനെ ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇപ്പം സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ശ്രീമതി മേരീസ് കറിയ ആലപിക്കും. അതിനുശേഷം നിർവഹിക്കുന്ന
എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവമനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാനും. അവിടെ ഞാൻ ഏകനല്ല, ഇരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതു തീരല്ല, യേശുവിൻ കരങ്ങളില്ല, വീഴുന്നതു തീരല്ല, യേശുവിൻ കരങ്ങളില്ല. പരീക്ഷ എന്റെ ദൈവമനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായൊന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായൊന്നറിയുന്നു ഞാൻ. ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, നടത്തുന്ന ദേശുവത്രേ ഞാൻ അവൻ കരങ്ങളില്ല, നടത്തുന്ന ദേശുവത്രേ ഞാൻ അവൻ കരങ്ങളില്ല. ദൈവമേനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ, ദൈവമേനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിരുന്നു, പരീക്ഷ എന്റെ ദൈവമനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ.
ക്ഷമിക്കണം, ബിജോയി അച്ഛൻ ഇപ്പോഴ് എനിക്കൊരു മെസ്സേജ് തന്നു. അച്ഛന് പ്രയറിലെ സംബന്ധിക്കാനായിട്ട് സാധിക്കുകയില്ല, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അത്യാവശ്യം അച്ഛനുണ്ടായി. അതുകൊണ്ട് അച്ഛൻ അടുത്ത ആഴ്ച ജോലി ചെയ്തോളാം അറിയിച്ചിട്ടുണ്ട്. മറ്റാരെയും ഈ സമയത്ത് കിട്ടാത്തത് കൊണ്ട് ഒരു ചെറിയ ചിന്ത ഞങ്ങളുടെ മുമ്പാകെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. നമ്മൾ ആമുഖത്തിൽ ഞാൻ ഉറപ്പിച്ചതുപോലെ നമുക്കറിയാം ഈ ദിനങ്ങളൊക്കെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ ദിനങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. സഭയുടെ കാനോനിക ക്രമീകരണ പ്രകാരം സഭയുടെ ന്യൂ ഇയർ അല്ലെങ്കിൽ സഭയുടെ പുതുവത്സരമായി നമ്മൾ പൂതോ ചീത്തോ ഞായറാഴ്ചയായി കഴിഞ്ഞ ആഴ്ച നമ്മൾ കൊണ്ടാടി. ആ ദിവസത്തിൽ എന്റെ മനസ്സിൽ തോന്നിയ ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. നമുക്കറിയാം കൂതോശീത്തോ ഞായറാഴ്ച, അതിന്റെ അർത്ഥമൊക്കെ നമുക്കറിയാം. അറിയാത്തവരാരും തന്നെ ഇല്ല. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള ആളുകളൊക്കെ നിരന്തരം പള്ളിയിൽ പോവുകയും ആരാധനയിൽ സംബന്ധിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങളും അർത്ഥങ്ങളും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യാതൊരു സംശയവുമില്ല. സഭയുടെ ശുദ്ധീകരണം എന്നുള്ള അർത്ഥത്തിലാണ് കൂതോശീത്തോ ഞായറാഴ്ച. ഒരു കാനോലിക വർഷത്തിന്റെ സഭയുടെ പ്രാരംഭത്തിൽ തന്നെ നമ്മെ ഒരു വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം സഭ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരുക്കുന്നത് നമ്മളെ. ഈ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ വായിച്ച ഭാഗവും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങളാണ്. വളരെ സുപരിചിതമാണ്, വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. യേശു ഫിലിപ്പിയുടെ കൈസേരിൽ എത്തിയപ്പോൾ തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നത് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരുടെ അടുത്തുനിന്നും പറയുന്നു എന്ന് അവൻ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് ബറിയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്വനായ പിതാപത്ര നിനക്ക് വെളിപ്പെടുത്തിയത് നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പാണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്ന് നിന്നോട് പറയും. ഇങ്ങനെ പറഞ്ഞ കുറെ കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ സമയത്തെ പരിമിതി കൊണ്ട് ഞാൻ ആ വാക്യങ്ങൾ വായിച്ച സമയം കളയുന്നില്ല. നമുക്ക് വളരെ സുപരിചിതമാണ് ഈ വാക്യം. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഈ കൂതോശീത്തോ ഞായറാഴ്ച സഭയുടെ വിശുദ്ധീകരണം എന്നുള്ള നാമധേയത്തിൽ ഈ ദിനത്തെ സഭ ആദരിക്കുമ്പോൾ എന്തിനാണ് പ്രത്യക്ഷത്തിൽ വായിക്കുമ്പോൾ അങ്ങനെ ബന്ധുവൊന്നും തോന്നാത്ത ഒരു ഭാഗം? എന്തായാലും കൂതോശീത്തോ ഞായറാഴ്ച സഭയുടെ ശുദ്ധീകരണം അല്ലെങ്കിൽ സഭാവർഷത്തിന്റെ ആരംഭം എന്നൊക്കെ പറയുമ്പോൾ ഒരു അതിനനുയോജ്യമായ ഒരു ചിന്തയാണ് നമുക്ക് ചിന്തിക്കാൻ തക്കവണ്ണം ലഭിക്കേണ്ടത്. പക്ഷെ നമ്മൾ അങ്ങനെ വായിക്കുമ്പോൾ ഇതിൽ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണെങ്കിലും ഈ ഒരു ആശയത്തോട് യോജിക്കുന്നതാണോ എന്നൊരു ചിന്ത പലപ്പോഴും നമുക്കുണ്ടാകാം. അപ്പം വാസ്തവത്തിൽ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒന്നാമത് തിരിച്ചറിയേണ്ടത് ഒരേ സമയം ക്രിസ്തു ആരെന്നും ഒരേ സഭയും സഭ എന്തെന്നും ലോകത്തിനെ പഠിപ്പിക്കുന്ന ഒരു പ്രസക്തമായ ഒരു ഭാഗമാണ് ഈ മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിന്റെ ഇന്ന് നമ്മൾ വായിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച വായിച്ച കേട്ട നമ്മുടെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരേ സമയം ക്രിസ്തു എന്തെന്നും അതേസമയം സഭ എന്തെന്നും ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധം എന്തെന്നും ഒക്കെ വളരെ ഗഹനമായി ആഴമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. പലപ്പോഴും ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ സഭയുടെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ശുദ്ധീകരണം? നമുക്കറിയാം ശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തി ജീവിതവുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ അത് ജീവിതത്തിന്റെ ഒരു അവസ്ഥയാണ്. ജീവിതത്തിന്റെ ഒരു അവസ്ഥയാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മളൊക്കെ ഈ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ നിങ്ങളൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എത്ര കാറിലൊക്കെ യാത്ര ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ ശരീരം ഉഷിയാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് പൊടിപടലങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അഴുക്കുകളൊക്കെ ശരീരത്ത് പറ്റും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുക, നമ്മൾ വീട്ടിൽ പോയി നമ്മൾ ശരീരം മനോഹരമായിട്ട് കഴുകും, അല്ലെങ്കിൽ നമ്മൾ കുളിക്കും. കുളിക്കുമ്പോൾ നമുക്ക് എന്നൊന്നില്ലാത്തൊരു ഫ്രഷാണ്. നമ്മൾ എത്ര ക്ഷീണിതരാണെന്ന് പറഞ്ഞാലും വെള്ളത്തിൽ നമ്മളത് കഴുകി എഴുന്നേൽക്കുമ്പോൾ ഒരു പുനർജീവൻ ലഭിച്ചതുപോലെ നമുക്ക് അനുഭവിക്കാറ് നമുക്ക് എല്ലാവർക്കും. എനിക്ക് നിങ്ങളൊക്കെ അങ്ങനെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവരാ. അപ്പം ഈ ശരീരത്തിൽ പൊടി പറ്റുമ്പോൾ കഴുകി ശുദ്ധീകരിക്കുമ്പോൾ നമുക്കൊരു നല്ല ഉന്മേഷം കിട്ടുന്നു എന്ന പോലെ തന്നെയാണ് നമുക്ക് ഈ മനസ്സിനും ഇങ്ങനെ ചില അവസ്ഥകളുണ്ടാകാം അല്ലേ? എന്റെ നിങ്ങളുടെയൊക്കെ മനസ്സ് പലപ്പോഴും അസ്വസ്ഥമാകാറുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വേദന ഉണ്ടോ, അല്ലെങ്കിൽ രോഗമുണ്ടോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ നമ്മൾ മനസ്സിലുണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും അപവാദം പറയുമ്പോഴോ പലപ്പോഴും അസ്വസ്ഥമാകുന്ന മനസ്സാണ് നമ്മളെ. ഇതും വാസ്തവത്തിൽ ഈ ഇങ്ങനെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഈ മനസ്സ് രോഗത്തിലേക്ക് നയിക്കപ്പെടാറുണ്ട്. അപ്പൊ അത് രോഗികളായി തീരാതിരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ചെയ്യുന്നത് എന്താ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സുഹൃത്തുക്കളോട് നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ആ മനസ്സിന്റെ ഭാരത്തെ നീക്കാറുണ്ട്. അല്ലെങ്കിൽ ദൈവസന്നിധിയിലാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കാറുണ്ട്. അപ്പം പ്രാർത്ഥനയിൽ കൂടിയോ പങ്കുവെക്കലിൽ കൂടിയോ നമ്മുടെ മനസ്സിനെ വളരെ സാരമായി ബാധിച്ച ഒരു അസ്വസ്ഥതയെ, നൊമ്പരത്തെ നമ്മൾ കൂടുതൽ രോഗികളാകാതിരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഇറക്കി വെക്കുമ്പോൾ അവിടെ നടക്കുന്നത് മനസ്സിന്റെ ഒരു കഴുകലാണ്. എ പവർ ഔട്ടിംഗ് ഓഫ് അവർ മൈൻഡ്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ശരീരത്തിന്റെ അഴുക്ക് പറ്റുമ്പോഴും കഴുകി കളയുന്ന പോലെ തന്നെ മനസ്സിന്റെ അഴുക്ക് പറ്റുമ്പോഴും അല്ലെങ്കിൽ മനസ്സ് അസ്വസ്ഥമാകുമ്പോഴും നമ്മൾ പങ്കുവെച്ചുകൊണ്ട് കഴുകി കളയാറുണ്ട്. എന്നാൽ ഇത് രണ്ടിനേക്കാൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു സംഗതിയാണ് നമ്മുടെ ആത്മാവിന്റെ ശുദ്ധീകരണം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പലപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ നിങ്ങൾ കടന്നുപോകുന്ന വഴികളൊക്കെ ചെറുത് വലുതുമായ പാപങ്ങളിൽ തട്ടി വീണ് അല്ലെങ്കിൽ ഇടറി വീഴാൻ സാധ്യതയുള്ളൊരു ലോകമാണ്. അപ്പൊ ഇങ്ങനെ പാപങ്ങളിൽ പെട്ട ഞാനും നിങ്ങളുമൊക്കെ, അത് ചെറുതായാലും വലുതായാലും, കണ്ണുകൊണ്ടോ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ നമ്മൾ പാപം അറിഞ്ഞു അറിയാതെ വന്നു പോകുമ്പോൾ അത് പലപ്പോഴും നമ്മുടെ ആത്മാവിനെ മരിപ്പിക്കും. ആത്മാവിന് ജീവനില്ലാത്ത അവസ്ഥയിൽ നമ്മളെ കൊണ്ടെത്തിക്കും. അത് ലഭ്യമാകാം, ആ ജീവൻ ലഭ്യമാകണമെങ്കിൽ ആത്മാവിന് ശുദ്ധീകരണം അനിവാര്യമാണ്. ഈ ആത്മാവിന്റെ ശുദ്ധീകരണമാണ് നമ്മൾ അനുതാപവും കുംഭസാരവും പാപമോചനവും ഒക്കെ. അപ്പം ശരീരത്തിന്റെ ശുദ്ധീകരണം എന്ന പോലെ തന്നെ മനസ്സിന്റെ ശുദ്ധീകരണം എന്നതുപോലെ തന്നെ എന്നേക്കാൾ അതിനേക്കാൾ ഒരുപടിയായി ആത്മാവിന്റെ ശുദ്ധീകരണം ഏറ്റവും അനിവാര്യമാണ്. ഒരുപക്ഷെ മനസ്സും ശരീരവും ഒരുപക്ഷെ ഇങ്ങനെയുള്ള അശുദ്ധമായാലും അത് ഈ ലോകം കൊണ്ട് അവസാനിക്കുമെങ്കിലും ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല ആത്മാവ് എന്ന് പറയുന്നത്. അതിന് വരും ലോകത്തിൽ ജീവൻ നിലനിർത്തുവാൻ തക്കവണ്ണമുള്ള ശക്തി നമ്മൾ പ്രാപ്യമാക്കുന്നത് ഈ ലോകത്തിൽ വെച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ആത്മാവിനെ ശക്തീകരിക്കുക എന്നുള്ള ഒരു തലം നമ്മളിൽ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഈ ആത്മാവിനെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്ന വലിയൊരു സംഗതിയുണ്ട്. അങ്ങനെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഏറ്റവും വലിയ പ്രക്രിയ അല്ലെങ്കിൽ ശുദ്ധീകരിച്ചെടുക്കുന്ന ആ പ്രോസസ് നടത്തുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ സാധ്യതയാണ് പരിശുദ്ധ സഭ എന്ന് പറയുന്നത്. അപ്പൊ കർത്താവ് ഈ സഭയെ സ്ഥാപിക്കാനായിട്ട് രൂപപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള സമസ്ത മാനവജാതിയുടെയും ശുദ്ധീകരണത്തിന്റെ ഒരു സാധ്യതയായി പരിശുദ്ധ സഭയെ താൻ കാട്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം ഇന്ന് സഭ എന്ന് പറഞ്ഞാൽ പല ആളുകളുടെയും, കഴിഞ്ഞ ആഴ്ച ഞാൻ പള്ളി പറഞ്ഞൊരു കാര്യമാണ്, പല മനുഷ്യരുടെയും ഇന്നത്തെ ഒരു ധാരണ എന്ന് പറയുന്നത് കുറെ തിരുമേനിമാരും കുറെ അച്ഛന്മാരും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു ഉടായ്പ പരിപാടിയാണ് സഭ എന്നുള്ളൊരു ധാരണ ഇന്നത്തെ സമൂഹത്തിനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ സമ്മതിക്കുന്നുണ്ട്, കുറെയൊക്കെ ഇത്തരം രീതിയിലുള്ള ആളുകളുടെ വീഴ്ചക്കുറവായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധ സഭയെ കല്ലെറിയാൻ അപമാനിക്കാനായിട്ട് പുറത്തുനിന്ന് നടത്തുന്ന ശക്തിയായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ സഭയ്ക്കുള്ളിലുള്ള ആളുകളും ഇങ്ങനെയുള്ള ആളുകളുടെ നിർദ്ദേശങ്ങളിലും അവരുടെ താല്പര്യങ്ങളിലും അറിയാതെ പെട്ടുപോയി നാം ആയിരിക്കുന്ന സഭയെ കല്ലെറിയുന്ന, അവഹേളിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരാറുണ്ട്. അപ്പൊ ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ തിരുമേനിമാരും അച്ഛന്മാരും ചേരുന്നതല്ല സഭ, അങ്ങനെ ചേർന്നുകൊണ്ടൊരു സഭയെ ഉണ്ടാക്കാൻ നോക്കുകയല്ല. സഭ എന്ന് പറയുന്നത് ഈ ഇവര് കുറച്ച് പുരോഹിതന്മാരും അല്ലെങ്കിൽ ശ്രേഷ്ഠാചാര്യന്മാരും ആ സഭയിൽ നിന്ന് തന്നെ വിളിക്കപ്പെട്ട കുറെ ആളുകളാണ് ഈ നയിച്ചുകൊണ്ട് പോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ സഭ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും എല്ലാവരും ചേർന്നതാണ്. ദൈവത്തിന്റെ മണവാസിയാണ് സഭ. അപ്പം ആ അല്ലെങ്കിൽ മാതാ, നമ്മുടെ ആത്മീയ മാതാവാണ് സഭ. അപ്പം സഭയെ നമ്മൾ അവഹേളിക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആരെങ്കിലും ഒക്കെ കുതന്ത്രത്തോടുകൂടി ക്രിസ്തുവിനെ ഇല്ലാതാക്കാനായിട്ട് സഭയെ മോശമാക്കുമ്പോൾ, ഞാനും നിങ്ങളും അതിൻ്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് ഈ സഭയെ കല്ലെറിയാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നൊമ്പരപ്പെടുന്നത് ഈ സഭാമാതാവിനാണ്. സഭാമാതാവിന്റെ നൊമ്പരം അത് അതിന്റെ അരുമനാഥനായ മണവാണനായ ക്രിസ്തുവിനേൽക്കുന്ന ഒരു പ്രഹരമാണെന്നുള്ള ഒരു ചിന്ത നമ്മളെപ്പോഴും ഭരിക്കണം എന്ന് വളരെ വിനയത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പാകെ ഞാൻ വെക്കുകയാണ്. മറ്റൊന്നുമല്ല, സഭയിൽ നിന്നുമാണോ നമ്മൾ ക്രിസ്തുവിനെ അറിയേണ്ടത്, അതോ ക്രിസ്തുവിൽ നിന്നുമാണോ സഭയെ അറിയേണ്ടത്? ആ ചോദ്യം ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ്. സഭയിൽ നിന്നുമാണോ നമ്മൾ ക്രിസ്തുവിനെ അറിയേണ്ടത്, അതോ ക്രിസ്തുവിൽ നിന്നുമാണോ സഭയെ അറിയേണ്ടത്? ഞാൻ ഈ ചോദ്യം പള്ളിയിൽ കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോൾ എനിക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും തന്നെ ഉത്തരം പറഞ്ഞത് ക്രിസ്തുവിൽ നിന്നുമാണ് സഭയെ അറിയേണ്ടത്. പക്ഷെ എന്റെ ഒരു വിചാരം, എന്നെ കേൾക്കുന്ന അറിവുള്ള വൈദികര്, ഡോക്ടർ വി.സി. വർഗീസച്ചനും നമ്മുടെ ഐസക്കച്ചനും ഒക്കെ ഉണ്ട്, ഒരുപക്ഷെ അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ നല്ല അറിവുകൾ ഈ കാര്യത്തെ പറ്റിയൊക്കെ ഉണ്ടാകുമെങ്കിലും എന്റെ ഒരു ബലഹീനമായ ചിന്തയില് ക്രിസ്തുവിൽ നിന്നല്ല സഭ അറിയേണ്ടത്, സഭയിൽ നിന്നാണ് ക്രിസ്തുവിനെ അറിയേണ്ടത്. അതിന്റെ ഉദാഹരണമാണ് നമ്മൾ ഇന്നത്തെ ഭാഗം വായിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് എന്താ ചോദിക്കുന്നത്? ലോകം എന്നെ എങ്ങനെ വിലയിരുത്തുന്നു, ലോകം എന്നെ എങ്ങനെ വിലയിരുത്തുന്നു. ഉടനെ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി പറയുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട് തന്നെ യോഹന്നാൻ സ്നാപകനെന്ന്, ചിലർ പറയുന്നു ഏലിയാവിന്റെ ആത്മാവോട് വന്നവന്, ചിലർ പറയുന്നു യെരമ്യാവിന്റെ പ്രവാചകന്റെ ആത്മാവോട് വന്നവന്, അങ്ങനെ ഈ പ്രവാചകൻ ആ പ്രവാചകൻ. തീർച്ചയായിട്ടും ജനത്തിന്റെ ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിന്റെ വ്യക്തത ഇല്ലായ്മ ശിഷ്യന്മാരിൽ കൂടി പ്രതിഫലിക്കുന്നുണ്ട്. ജനങ്ങളിൽ വ്യക്തമല്ല ഹു ഈസ് ദ ക്രൈസ്റ്റ് എന്നുള്ളത്. എന്നാൽ രണ്ടാമതായിട്ട് ക്രിസ്തു ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ശിഷ്യന്മാരുണ്ട്, നിങ്ങൾ എന്നെ എങ്ങനെ വിലയിരുത്തുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് എന്നെ മനസ്സിലാക്കുന്നത്. ഉടനെ ശിമോൻ പത്രോസ് മുഴുവൻ ബാക്കി 11 ശിഷ്യന്മാരുടെയും ആത്മകഥം തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇത് പത്രോസിന്റെ മാത്രം മറുപടിയല്ല, ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള അവരുടെ രൂപപ്പെട്ടു വന്ന ഒരു വലിയ ക്രിസ്തുവിനെ പറ്റിയുള്ള തിരിച്ചറിവ് ആദ്യത്തെ ആളായ അല്ലെങ്കിൽ കൂട്ടത്തിൽ പ്രായം ചെന്ന ആളായ പത്രോസ് പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പത്രോസിന്റെ മാത്രം ഒരു തിരിച്ചറിവ് എല്ലാവരുടെയും കൂടെ ഉള്ളതാണ്. പത്രോസ് ലീഗ ഉടനെ വിളിച്ചു പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശീഹയാകുന്നു. യു ആർ ദ സൺ ഓഫ് ലിവിംഗ് ഗോഡ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശീഹയാകുന്നു. അതിനുശേഷം കർത്താവ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മറിയോണ ശിമോനെ ജഡരക്തങ്ങളല്ല, എന്റെ പൈതൃക ഗുണമല്ല, സ്വർഗസ്വരായ പിതാവത്രേ എന്നൊക്കെ പറഞ്ഞവരെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ക്രിസ്തു ആരെന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തതയുണ്ട്. ആ വ്യക്തതയാണ് കൃത്യമായിട്ട് പത്രോസ് ലീഗ, അത് വെറും അഭിനയമല്ല, അതാരുടെ അപ്പൊ തന്നെ കർത്താവ് പറഞ്ഞത്. കാരണം ഇതിനു മുമ്പ് ഒരിക്കൽ തന്റെ വിശ്വാസം പറഞ്ഞപ്പോ പത്രോസിനെ പൊളിച്ചെഴുതുന്നുണ്ട് കർത്താവ്, നീ 3 പ്രാവശ്യം കോഴി പോകുന്നവരെ തള്ളി പറയുന്നത്. കൃത്യമായിട്ട് ഒരാൾ ക്രിസ്തുവിനെ എങ്ങനെ പ്രഘോഷിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഉള്ള കർത്താവിനെ പറ്റിയുള്ള ഭക്തി തിരിച്ചറിയാൻ കഴിവുള്ളവരാണ്. നമ്മളൊക്കെ ഈ ഭക്തി വലുതായിട്ട് പ്രകടിപ്പിക്കുമ്പോഴും ആളുകളുടെ മുമ്പിൽ ഞാൻ വലിയ ഭക്തനാണെന്ന് കാണിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയണേ, ജനങ്ങളെ കബളിപ്പിക്കാം പക്ഷെ കർത്താവിനെ കബളിപ്പിക്കാൻ അല്ല. നമ്മുടെ ഭക്തിയുടെ അളവും ദൈവസ്നേഹത്തിന്റെ അളവുകളൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് ദൈവം. അപ്പൊ ആ കൃത്യത പത്രോസിലും കർത്താവ് പറയുന്നു. അപ്പൊ യഥാർത്ഥ ബോധത്തോടുകൂടിയാണ് ശിഷ്യന്മാരുടെ എല്ലാവരുടെയും ഒരു കർത്താവിനെ പറ്റിയുള്ള ധാരണ തന്റെ മുമ്പാകെ ഒരു വെളിപ്പെടുത്തിയത് എന്നുള്ള ചിന്ത ക്രിസ്തുവിൽ ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ, കർത്താവ് ആരെന്നറിയണമെങ്കിൽ കർത്താവിന്റെ ഒപ്പം നടന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായി. അപ്പൊ ശിഷ്യന്മാർ കൃത്യമായിട്ട് കർത്താവിനെ മനസ്സിലാക്കണമെങ്കിൽ ഈ കർത്താവിനൊപ്പം നടക്കണം. പക്ഷെ നമ്മുടെ പ്രശ്നം എന്നറിയാമോ, നമ്മൾ കർത്താവിനൊപ്പമല്ല. കർത്താവ് നമുക്കൊപ്പമുണ്ട്, പക്ഷെ ദൈവത്തിനൊപ്പം പലപ്പോഴും നമ്മളില്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്, നമുക്കൊപ്പമുള്ള ദൈവത്തിനെ അല്ലെങ്കിൽ നമുക്കൊപ്പം ദൈവമുണ്ട്, കർത്താവിനൊപ്പം നമ്മളല്ലാത്തത് കൊണ്ട്, ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ നിന്ന് സഭ അറിയാൻ പോയി കഴിഞ്ഞാല് നമ്മൾ എത്തിച്ചേരുന്ന ചില അബദ്ധധാരണകളില്ല. പറഞ്ഞ മനസ്സിലായില്ലേ, നമ്മൾ ക്രിസ്തുവിൽ നിന്നും സഭ അറിയാൻ പോയി കഴിഞ്ഞാല് നമ്മൾ എത്തിച്ചേരുന്നത് ചില അബദ്ധധാരണകളാണ്. കാരണം അങ്ങനെ അറിയാനുള്ള ക്രിസ്തുവിനെ പറ്റി അറിയാനുള്ള കഴിവ് നമുക്കില്ല. ഈ ചില ആളുകളൊക്കെ വലുതായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന ദിവസം കർത്താവിനെ കണ്ടു, ഞാൻ ഇത്ര ദിവസം ഇത്ര തീയതി കർത്താവിനോട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അവകാശപ്പെടുന്ന പല ആളുകളുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയേ, കുറെ കഴിയുമ്പോഴത്തേക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധവും അവരുടെ ജീവിതത്തിൽ കാണത്തില്ലെന്ന് മാത്രമല്ല, എന്തൊക്കെ തട്ടിപ്പുകള് ഈ ഒരു ദർശനത്തിലും ബന്ധത്തിലും നേടിയെടുക്കാമോ അതൊക്കെ നേടിയെടുക്കുന്നതാണ് ഇന്ന് നമ്മൾ സഭയിൽ കാണുന്ന ഇത്തരം രീതിയിലുള്ള വാഗ്വാദം നടക്കുന്ന ആളുകളൊക്കെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ. അപ്പൊ ഈ ക്രിസ്തു എന്താണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാനായിട്ട് ഒന്നും രണ്ട് ദിവസങ്ങളല്ല, ഏതാണ്ട് 3.5 വർഷക്കാലം എടുത്തു. നല്ല പരിശീലനം നേടിയിട്ടാണ് അവർ ക്രിസ്തു എന്നത് ശരിക്കും ബോധ്യപ്പെട്ടത്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർത്താവിനോട് വിളിച്ചു പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശീഹയാകുന്നു എന്നുള്ളത്. പക്ഷെ ലോകത്തിനത് അറിയത്തില്ല. ലോകം കാണുന്നുണ്ട് കർത്താവിനെ, നമ്മൾ കാണുന്നത് പോലെ തന്നെ. അവിടെ ഇവിടെയൊക്കെ ഇരുന്നു കൊണ്ട് അവൻ പറയുന്നതൊക്കെ കേൾക്കുകയും അവൻ ചെയ്ത അത്ഭുതങ്ങളൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ കണ്ട് അവര് ക്രിസ്തുവിനെ പറ്റിയുള്ള ധാരണ ഇത്രയേ ഉള്ളൂ, അവനൊരു പ്രവാചകനാണ്. പക്ഷെ കൂടെ നടന്ന് അന്തി ഉറങ്ങിയ ശിഷ്യന്മാർക്ക് മനസ്സിലായി, ഇവൻ വെറും ഒരു പ്രവാചകനല്ല, അവൻ സാക്ഷാൽ ദൈവപുത്രനാണെന്ന്. കാരണം അവർക്ക് മാത്രമേ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ കഴിയത്തുള്ളൂ, കാരണം ക്രിസ്തു അവർക്കൊപ്പം ഉള്ളതുപോലെ തന്നെ അവർ ക്രിസ്തുവിനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ നാനും നിങ്ങളും നേരിട്ട് ക്രിസ്തുവിനൊപ്പമില്ലാത്തത് കൊണ്ടാണ് ക്രിസ്തുവിനെ അറിയാൻ ഏക വഴി കർത്താവ് എന്ത് ചെയ്തത്, സഭയെ രൂപപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഓൺ ദിസ് റോക്ക് ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. എന്താണ് ക്രിസ്തു ഉദ്ദേശിച്ച പാറ എന്ന് പറയുന്നത്? ക്രിസ്തു ഉദ്ദേശിച്ച പാറ എന്ന് പറയുന്നത് വിശ്വാസമാകുന്ന പാറയാണ്. കാരണം വിശ്വാസമാകുന്ന പാറയിൽ സഭ പണിയുമ്പോഴാണ് ആ സഭയെ അറിയുന്ന, ആ സഭയിൽ കൂടി ജീവിക്കുന്ന, ആ സഭയിലെ അനുഗ്രഹങ്ങളെ കവർന്നെടുക്കുന്ന വിശ്വാസികൾക്കൊക്കെ യഥാർത്ഥ ക്രിസ്തുവിനെ കണ്ടെത്താനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് സഭ എന്തിനാണ്, എന്താണ് ക്രിസ്തു എന്നുള്ള അതിന്റെ അർത്ഥതലത്തിൽ രൂപപ്പെടുത്താനാ. അല്ലാത്ത കണ്ടെത്തലുകളും അല്ലാത്ത ക്രിസ്തുവിനെ പറ്റി ഉള്ള നിബന്ധനകളൊക്കെ നമ്മൾ ദൈവത്തിൽ നിന്നും വളരെ വിദൂരത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്, സഭയിൽ പഠിച്ച് സഭയിൽ പരിശീലിച്ച് സഭ നൽകുന്ന അറിവുകളിൽ കൂടി ക്രിസ്തു കേന്ദ്രത വളരണം. അങ്ങനെ വളരുമ്പോഴാണ് അനുതാപത്തിന്റെയും നന്മയുടെയും അല്ലെങ്കിൽ ഈ ക്രിസ്തുവിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ആത്മീയ ഉറവുകളെ നമ്മൾ കണ്ടെത്താനായിട്ട് കഴിയുന്നത്. അപ്പൊ ഈ ആത്മീയ ഉറവ് കണ്ടെത്തുന്നത് സഭയിലാണ്, അല്ല നമ്മുടെ ബുദ്ധിയിൽ രൂപപ്പെടുന്നതാകരുത്. അപ്പൊ സഭ നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ ക്രിസ്തു മൂലക്കല്ലായിരിക്കെ, അപ്പോസ്തോലന്മാർ അടിസ്ഥാനക്കല്ലായിരിക്കെ പണിയപ്പെട്ട സഭയുടെ ഭാഗമായി തീരുമ്പോഴാണ് നമുക്ക് എന്ത് സാധ്യമാകുന്നത്. ഈ ക്രിസ്തു എന്ത് ശിഷ്യന്മാരെ പഠിപ്പിച്ചോ അല്ലെങ്കിൽ ഏത് അടിസ്ഥാനത്തിൽ അവരെ പണിതോ ആ അടിസ്ഥാനത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന നന്മകളുടെ ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിന്റെ ഉറവയെ നമുക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് മനസ്സിലായത്, സഭ എന്ന് പറയുന്നത് ക്രിസ്തു എന്ന ആത്മീയ ഉറവ് അല്ലെങ്കിൽ ജീവന്റെ ജലം കണ്ടെത്തുന്ന ഒരു ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ അതിനായിട്ട് നമ്മൾ ഒരുക്കുന്ന ഒരു 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 സാധ്യതയാണ് പരിശുദ്ധ സഭ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. നമുക്കറിയാം ഈ പഴയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോഴും നമുക്ക് കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുടെ നീരുറവ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഭാഗത്തും നമ്മൾ കാണുന്നു. ഇവിടെ നമ്മൾ ഈ സഭയെ പണിയുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഈ ആത്മീയ പാറ? പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ അതിനെപ്പറ്റി വ്യക്തമാക്കുന്നുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിൽ കൂടി കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. എന്നിട്ട് പൗലോസ് ശ്ലീഹ പറയുകയാണ്, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പൊ ബറിയോന ശിമോനെ, നീ ഭാഗ്യവാനാകുന്നു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്ന് ക്രിസ്തു പറഞ്ഞുറപ്പിച്ച ആ പാറ വിശ്വാസമാകുന്ന പാറയാണെന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മളെ ഓർപ്പിക്കുകയാണ്. ആ വിശ്വാസമാകുന്ന പാറ പത്രോസ് പ്രഘോഷിക്കുമ്പോഴല്ല രൂപപ്പെട്ടു വരുന്നത്, ആ വിശ്വാസമാകുന്ന പാറ സൃഷ്ടിയുടെ ആരംഭം മുതലേ ലോകം തിരിച്ചറിഞ്ഞതാണ്. ഇസ്രായേൽ ജനങ്ങളുടെ സ്വർഗീയ കനാനിലേക്കുള്ള യാത്രയിൽ പോകുന്ന വഴിക്ക് അവർക്ക് വിശപ്പ് അനുഭവിച്ചപ്പോഴും അവർക്ക് ദാഹം അനുഭവിച്ചപ്പോഴും അവരുടെ ശാരീരിക വിശപ്പിനെയും ശാരീരിക ദാഹത്തെയും ആത്മീക ദാഹത്തെയും ഒക്കെ തൃപ്തിപ്പെടുത്തിയത് ഈ പാറയാണെന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർപ്പെടുത്തുകയാണ്. അപ്പം പിതാക്കന്മാര് രൂപപ്പെടുത്തിയെടുത്ത അനുഭവിച്ചറിഞ്ഞ ആത്മീയ തീർത്ഥം അത് ക്രിസ്തുവിന്റെ ഒരു മുന്നോടിയാണ്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 21:30, 30, 31 ഒക്കെ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ ഈ നമ്മുടെ പിതാക്കന്മാരുടെ യാത്രയെ പറ്റി അവിടെ പറയുന്നുണ്ട്. മൈ ഫാദർ ഈസ് എ വാൻഡ്രിക് അറാമിക് എന്നൊക്കെ പറയുമ്പോൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പിതാക്കന്മാരായിരുന്നു ഈ യഹൂദ ഗോത്ര പിതാക്കന്മാരെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇവര് ഇങ്ങനെ യാത്ര ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ അവര് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ഇങ്ങനെ കൂടാരം പഠിക്കും. കൂടാരം പഠിക്കുമ്പോൾ ഒരുപക്ഷെ കൂടാരം പഠിക്കുന്നതിന് മുമ്പേ അവരാദ്യം ചെയ്യുന്ന ഒരു കിണർ കുഴിക്കുക എന്നുള്ളതാണ്. അവര് വെള്ളം ലഭ്യമാകാനായിട്ട് കിണർ കുഴിക്കാറുണ്ടെങ്കിലും ചില കിണറുകൾക്കൊക്കെ പ്രത്യേകതകളുണ്ട്. ആ കിണർ കുഴിക്കുമ്പോൾ ആ കിണറിന് ഒരു പ്രത്യേകത ഉണ്ടാകാനായിട്ട് അവര് ഒരു ആത്മീയ ആകർഷകത്വം ഉണ്ടാകാനായിട്ട് ഒരു പേരൊക്കെ ഇടും. അങ്ങനെ അബ്രഹാം തന്റെ പരിചാരകരോടൊപ്പം കുഴിച്ച ഒരു കിണറിന് അബ്രഹാം ഇട്ട പേരാണ് ബേർഷമ. അപ്പം ഈ അബ്രഹാം ഈ കുഴി അല്ലെങ്കിൽ ഈ കിണർ കുഴിച്ച് വെള്ളം കണ്ടെത്തുമ്പോൾ അതൊരു വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഇതിനെ കണ്ടെത്തിയിരുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം അതൊരു വലിയ ഒരു ആത്മീയ പരിവേഷം ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട് അബ്രഹാം ഈ ബേർഷമ പിന്നെ ഈ കിണർ കുഴിച്ച് ബേർഷമ എന്നൊരു ഒരു പേരിട്ടിട്ട് അതിനോട് ചേർന്ന് ഒരു ഒരു ശിബുല വൃക്ഷം നട്ടു. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ദൈവത്തിന് ആരാധന കഴിച്ചായിട്ട് പറയുന്നുണ്ട്. അപ്പം ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ഈ കിണർ കുഴിക്കുകയും അതിന്റെ തീർത്ഥം. അപ്പൊ അതിന് ആ തീർത്ഥത്തെ അതൊരു വെറും വെള്ളം എന്നുള്ളതിനേക്കായി ഒരു ആത്മീക തീർത്ഥമായിട്ട് അതിനെ കണ്ടിരുന്നത്, അതൊരു അനുഗ്രഹത്തിന്റെ. അപ്പൊ ഇത് പാനീയം ചെയ്യുമ്പോഴൊക്കെ ദൈവത്തെ ഓർക്കുകയും ഒരു ദൈവ സാമീപ്യം അവർ അനുഭവിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇസ്ഹാക്കിന്റെ കാലമാകുമ്പോൾ അവർ ഈ പറയുന്ന അവർ യാത്ര ചെയ്യുന്ന പ്രദേശങ്ങളിലെ തദ്ദേശിക വാസികളുമായിട്ട് അവർ ചേർച്ചയില്ലാതാകുമ്പോൾ അവർ തമ്മിൽ യുദ്ധം ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഫെലിസ്തീനുമായിട്ട് യുദ്ധം ചെയ്ത് പോയതിനു ശേഷം വീണ്ടും ഈ ഇസഹാക്ക് ഈ ഫെലിസ്തദേശത്ത് കടന്നു വരുന്നുണ്ട്. ഈ ഫെലിസ്തദേശത്തെ കടന്നു വരുമ്പോൾ ഇസഹാക്ക് ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട്. 26:18 വാക്യം, തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്തീർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ച് തന്റെ പിതാവ് അവക്കിട്ട പേര് തന്നെ ഇട്ടു. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ അബ്രഹാമിന്റെ ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷമായിട്ടൊക്കെ പറയുന്നുണ്ട്. നമ്മൾ തുറന്നു വായിക്കും, സമയം പരിമിതിയോടെ ഞാനത് വായിച്ച് സമയം കളയുന്നില്ല. അപ്പൊ എന്താ ചെയ്തത്? വേണമെങ്കിൽ അവിടെ വേറെ പല സ്ഥലങ്ങളിലും ഈ ഇസഹാക്ക് കുഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് അബ്രഹാം ബേർശേബയിൽ കുഴിച്ച അതേ കിണർ അതിനെ മണ്ണിട്ട് മൂടി, ഫെലിസ്തീൻ മണ്ണിട്ട് മൂടിയത് വീണ്ടും കുഴിച്ചെടുത്തുകൊണ്ട് വെള്ളം കണ്ടെത്തി അതിനൊരു ആത്മീയ തലങ്ങളിലേക്ക് ഒരു ആത്മീയ നീരറവയുടെ സാധ്യതയായിട്ട് അതിനെ കാണുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഈ അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിലൊക്കെ ഒരു ഒരു ദൈവികതയുടെ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു ഒരു പ്രേരക ശക്തിയായിട്ട് അതിനെ കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ 2 ശമൂവേൽ 23 13 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമ്മുടെ അബ്രഹാമിന്റെ ജീവിതവും സോറി ദാവീദ് രാജാവിന്റെ ജീവിതവുമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ദാവീദിന്റെ ജീവിതത്തിൽ ഏറ്റവും ദയനീയമായ ഒരു സമയമാണ് ഈ 22-23 അധ്യായങ്ങളിൽ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അബ്ശാലോവുമായിട്ടുള്ള യുദ്ധത്തിൽ ദാവീദ് ഇങ്ങനെ ഓടി അലഞ്ഞു നടക്കുന്ന ഒളിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ അദുല്ലാം ഗുഹയിൽ ദാവീദ് പരീക്ഷയിടവരായിട്ട് ഇങ്ങനെ കിടക്കുന്ന അവസരത്തില് ഒരുപക്ഷെ ദാവീദിന്റെ ചരിത്രത്തിൽ ഏറ്റവും ദുഃഖകരമായ വേദന നിറഞ്ഞ ഒരു സാഹചര്യമായിട്ടാണ് ഈ ഗുഹയിൽ ഒളിച്ചു പറക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഒളിച്ച് വല്ലാണ്ട് മാനസികവും ശാരീരികവുമായ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ദാവീദ് തന്റെ പരിചാരകരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദുർഗത്തിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ബേത്ലഹേം പട്ടണവാതിക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം എതിക്ക് കുടിപ്പാൻ ആര് കൊണ്ടുവന്നു തരും എന്ന് ആർത്തി പൂണ്ട് ദാവീദ് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം ആ ഒരു വാക്യം, 23:15 വാക്യം, ബേത്ലഹേം പട്ടണവാതിക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം എനിക്ക് കുടിപ്പാൻ ആര് കൊണ്ടുവന്നു തരുമെന്ന് ദാവീദ് ആർത്തി പൂണ്ട് പറഞ്ഞു. ദാവീദിന് കുടിക്കാനുണ്ട്, പക്ഷെ അവിടെ ഒളിച്ചു താമസിക്കുവാണെങ്കിൽ ഒരുപാട് പരിചാരകരുണ്ട്, സമീപവാസികൾ, ഇവിടുന്നെങ്കിലും വെള്ളം കിട്ടും. ഒരു ദാഹശമനത്തിനാണ് ഈ വെള്ളം ദാവീദിനെങ്കിൽ അത് കുടിക്കാനുള്ള സാധ്യത അനവധിയുണ്ട്. പക്ഷെ ദാവീദ് കൃത്യമായിട്ട് ബേത്ലഹേമിലെ പട്ടണവാതിക്കലെ കിണറ്റിൽ നിന്ന് കുടിക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ആ പ്രദേശം ഒരുക്കുന്ന അല്ലെങ്കിൽ ആ പാനീയം നൽകുന്ന ഒരാത്മീക സാധ്യതയുണ്ട്. ആ സാധ്യത അതിന്റെ അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നപ്പോഴാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നത്, തന്റെ പരിചാരകര് രണ്ടുപേര് ചേർന്ന് അങ്ങനെ ബേത്ലഹേം ഫെലിസ്തീനയുടെ ഇടയിൽ നിന്നൊക്കെ അവർ കാണാതെ പോയി ഈ ബേത്ലഹേമിലെ കിണറ്റിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് ദാവീദിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ ദാവീദ് ആർത്തി പൂണ്ടി വെള്ളം എടുത്തെങ്കിലും ദാവീദ് അത് കുടിച്ചില്ല. ദാവീദ് അത് കുടിക്കാൻ അവിടെ വായിക്കുന്നുണ്ട് ദൈവത്തിന് അത് നിവേദിതമായി അർപ്പിച്ചു എന്ന് പറയുന്നത്. അവനും അത് കുടിപ്പാൻ മനസ്സില്ലാതെ യഹോവയ്ക്ക് നിവേദിച്ചൊഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തീർത്ഥത്തിൽ ദാവീദ് കാണുന്ന ഒരു ദൈവീകതയുടെ പരിവേഷമുണ്ട്. ഒരുപക്ഷെ അതിന്റെയൊക്കെ പിന്നിൽ നമ്മൾ കാണുമ്പോൾ ബേത്ലഹേം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കർത്താവ് ജനിക്കാൻ പോകുന്ന ഇതാണ്, ജനിക്കാൻ പോകുന്ന പ്രദേശത്തിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ദാവീദ് കൊടുക്കുന്ന പ്രാധാന്യമായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഈ പിതാക്കന്മാര് രൂപപ്പെടുത്തിയെടുത്തിയ ചില കിണറുകളിൽ ദൈവ സാന്നിധ്യത്തിന്റെയും അതിൽ നിന്ന് ലഭിക്കുന്ന പാനീയത്തിന് ഒരു അനുഗ്രഹത്തിന്റെയും സ്പർശനമുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതിന്റെ മകളോട് ഉദാഹരണമാണ് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 4:6 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ചരിത്രമൊക്കെ അറിയാം. നമ്മുടെ കർത്താവ് ഇങ്ങനെ യാത്ര ചെയ്ത് സുഖാർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ കൂടി ശബരിയപട്ടണത്തിൽ കൂടി യാത്ര ചെയ്യുന്നു. അവിടെ ഒരു കർത്താവ് ക്ഷീണതനായിട്ടിരുന്ന ഒരു കിണറിനെ പറ്റി പറയുന്നുണ്ട്. ആ കിണറ് ആരുടെയായിരുന്നുള്ളത് അവർ വ്യക്തമാക്കുന്നുണ്ട്. യാക്കോബിന്റെ ഒരു ഉറവുണ്ടായിരുന്നു. വാസ്തവത്തിൽ കർത്താവിന് ക്ഷീണം മാറ്റാൻ മറ്റ് ഒരുപക്ഷെ അറബി നാടുകളിലൊക്കെ കിണറുകൾ സുലഭമല്ലെങ്കിൽ തന്നെയും യാത്രയിൽ വന്ന വഴിക്ക് പല സ്ഥലങ്ങളിൽ പോയിരുന്നു വെള്ളം കുടിച്ച് ക്ഷീണം മാറ്റാമായിരുന്നു. പക്ഷെ കൃത്യതയോടുകൂടിയാണ് ഈ സുഖാർ എന്ന് പറയുന്ന പട്ടണത്തിൽ യാക്കോബ് രൂപപ്പെടുത്തിയ ഉറവിന്റെ സമീപത്ത് കർത്താവ് വെള്ളപ്പനായിട്ട് പോയിരുന്നത്. അതൊരു പാരമ്പര്യത്തിന്റെ പൂർണ്ണതയാണ്. ഈ യാക്കോബിന്റെ യാക്കോബ് സ്ഥാപിച്ച ഉറവെന്ന് പറയുന്നത്. ഈ ഉറവിൽ വെള്ളം പാനീയം ചെയ്യേണ്ടക്കോണം ശബരിയക്കാര് പലരും കടന്നു വരാറുണ്ട്. നമുക്കറിയാം ശബരി എന്ന് പറയുന്നത് ഈ നോഹിന്റെ പിൻതലമുറക്കാരായി വന്നൊരു കൂട്ടായ്മയാണ്. പക്ഷെ ഇസ്രായേൽ ജനങ്ങൾ അവരെ സ്വീകരിച്ചില്ല. കാരണം യഹോവയും തദ്ദേശീയ വിശ്വാസവും ചേർന്നൊരു സങ്കര വിശ്വാസത്തിന്റെ കൂട്ടായ്മയായതുകൊണ്ട് ഇസ്രായേലിനും യഹൂദിനും അവരെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഞാൻ ആ ചരിത്ര പശ്ചാത്തലം പറഞ്ഞ സമയം ഒന്ന് പെട്ടെന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയായിരിക്കുന്ന ഈ ശബരിയരുടെ വിശ്വാസത്തിന്റെ സ്ഥിരാഹേതരം എന്ന് പറയുന്നത് യാക്കോബ. ഈ സ്ത്രീയുടെ വ്യക്തമാക്കുന്നുണ്ട്, ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ, ആ യാക്കോബാണ് ഞങ്ങൾക്ക് ഈ പാനീയം തന്നത് എന്ന് പറയുമ്പോൾ ഒരു വെറും ദാഹശമനം നടത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജലം എന്നുള്ളതിനേക്കാൾ ഉപരിയായി തങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു സ്പർശനം കൂടെ ഈ സ്ത്രീ ഇതിൽ കാണുന്നുണ്ട്. ആ വിശ്വാസത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് യാക്കോബ. അപ്പൊ അവരുടെ വിശ്വാസ പൂർണ്ണത എന്ന് പറയുന്ന യാക്കോബ്, അവർ യാക്കോബിൽ എത്തി നിൽക്കുമ്പോൾ ക്രിസ്തു അവരെത്തി നിൽക്കുന്ന യാക്കോബിൽ തുടങ്ങുകയാണ്. എവിടെ തുടങ്ങുന്നത്? അവിടെ തുടങ്ങി ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണമുള്ള ഒരു സുവിശേഷീകരണത്തിന്റെ പ്രക്രിയയാണ് ഈ യാക്കോബിന്റെ ഉറവ് തേടി കർത്താവോടെ പോയിരുന്നത്. അല്ലാതെ കർത്താവിന്റെ ക്ഷീണം ഉണ്ടായിട്ടല്ല. നമുക്കറിയാം അത് കഴിഞ്ഞ് ശിഷ്യന്മാര് ഭക്ഷണം കൊണ്ട് വരുമ്പോൾ കർത്താവ് കഴിക്കുന്നതാണെന്ന് കാണുന്നൊന്നുമില്ല. അപ്പോ കർത്താവിന്റെ ക്ഷീണം ഒരു ജനതയെ ക്രിസ്തു ജീവജലം നൽകുന്ന വിധത്തിലേക്ക് അവരെ ഉയർത്താനായിട്ട് യാക്കോബിന്റെ ഉറവ് തീർച്ചയായിട്ടും അവരുടെ ആത്മീക ദാഹ ശമിപ്പിക്കാം. പക്ഷേ അത് പൂർണ്ണതയിലേക്ക് നിത്യമായ ഒരു ദാഹശമനത്തിന് എത്തിച്ചേരുന്നതല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ വെള്ളം കുടിക്കുന്നത് കൊള്ളാം, പക്ഷെ അത് വീണ്ടും ദാഹിക്കും. ദാഹിക്കാതിരിക്കണമെങ്കിൽ നിത്യജീവത്തിലേക്ക് നീ ഉറവ് പൊങ്ങുന്ന നീരുറവയായ ആ പാലം കുടിക്കണം. അത് നിനക്ക് ഞാൻ നൽകും എന്ന് കർത്താവ് അവരെ പ്രബോധിപ്പിക്കുക. അപ്പൊ എന്താണ് ഞാൻ ഈ പറഞ്ഞു വന്നത്? അങ്ങനെ നിത്യജീവികളിലേക്ക് ലഭ്യമാകുന്ന നീരുറവ കണ്ടെത്താൻ നമ്മളെ കൊണ്ടെത്തിക്കുന്ന വിശ്വാസമാകുന്ന പാറയാണ് സഭ. ആ നീരുറവയാണ് ക്രിസ്തു. അപ്പൊ എന്തിനാണ് സഭ എന്ന് നമ്മൾ ഞാൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, സഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിലുള്ള ആത്മീക ദാഹത്തെ ശമിപ്പിക്കുന്ന സാധ്യതയാണ്. എങ്ങനെയാണ് ഈ ആത്മീക ദാഹത്തെ? സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് തന്റെ ആലയത്തിലെ പുഷ്ടി പ്രാപിച്ച് അവൻ ശക്തി നേടുന്നു എന്നുള്ളത്. തന്റെ ആലയത്തിൽ നിന്ന് ലഭ്യമാകുന്ന പുഷ്ടി എന്താണ്? കർത്താവിന്റെ തിരിച്ചടി രക്തങ്ങളാണ്. മരുഭൂമിയിൽ പിതാക്കന്മാര് പാറയിൽ നിന്ന് വെള്ളം കുടിച്ചു, അവർക്ക് സ്വർഗത്തിൽ നിന്ന് മന്ന ലഭിച്ചു. ഇതിന്റെയൊക്കെ പൂർത്തീകരണമാണ് സഭ നൽകുന്ന മന്നയും സഭ നൽകുന്ന ഈ ആത്മീക തീർത്ഥവും. അതാണ് ക്രിസ്തുവിന്റെ തിരിച്ചടി രക്തങ്ങള്. അപ്പം ആദ്യം ശിഷ്യന്മാര് പറയുന്നുണ്ട് ജനം നിന്നെ അറിയുന്നില്ല, ഞങ്ങളോ നിന്നെ അറിയുന്നു. ആ ഞങ്ങളോ നിന്നെ അറിയുന്നു, ആ അറിവിലേക്ക് വളരണമെങ്കിൽ, ആ അറിവിന്റെ പൂർണ്ണതയിൽ ഞാൻ നിങ്ങൾ എത്തിച്ചേരണമെങ്കിൽ സഭ അടിസ്ഥാനം, സഭയിൽ കൂടിയുള്ള ഈ ആത്മീക നിറവ് സഭയിൽ കൂടി കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. അല്ല, മറ്റേത് വഴിയിൽ കൂടി ഈ ഉറവ് കണ്ടെത്താൻ ശ്രമിച്ചാലും നമ്മൾ മറന്നു പോകരുത്, എത്തിച്ചേരുന്ന അബദ്ധധാരണകളിലാണ്. കാരണം ഈ അറിവ് പകർന്നു നൽകാൻ ഒറ്റ സാധ്യതയുള്ളൂ, അത് ശിഷ്യന്മാരിൽ കൂടി രൂപപ്പെട്ടു. അതുകൊണ്ടാണ് ഈ പരിശുദ്ധ സഭ സ്ഥാപിക്കുമ്പോൾ നമ്മൾ കാതോലികവും അപ്പോസ്തോലികവും ആയിരിക്കണം എന്ന് പറയുന്നത്. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പഠിക്കുന്നത് ചുമ്മാ സഭ സ്ഥാപിക്കാൻ ഒക്കുകയില്ല. ചുമ്മാതെ സഭ സ്ഥാപിക്കാം, തട്ടിക്കൂട്ട് സഭകളൊക്കെ അതിനൊക്കെ അടിസ്ഥാനം പണ്ടെടുത്തനങ്ങൾ ഉണ്ടാക്കിയതാ. തട്ടിക്കൂട്ട് സഭ ഉണ്ടാക്കി ഒരുപാട് ആളുകളെ കൊണ്ടുപോയി, പിന്നെ മനസ്സിലായി ഇതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന്. ഇപ്പൊ പിന്നെ കള്ളത്തരത്തിൽ കുപ്പായം ഒക്കെയിട്ട് വടിപൊഴിച്ച് നടപ്പുണ്ട്. ഞാനൊരു പ്രസംഗത്തിൽ വേറെ അധിക്ഷേപിക്കാനായിട്ട് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടി പറഞ്ഞതാ. അങ്ങനെയൊക്കെ നടത്തുന്നുണ്ട്, അതൊന്നും ചെയ്യരുത്. എന്താണ് പരിശുദ്ധ സഭ? ഒന്നാം നൂറ്റാണ്ട് ക്രിസ്തുവിൽ മൂലക്കല്ലായിരിക്കെ ശിഷ്യന്മാരിൽ അടിസ്ഥാനമിട്ട് വരുന്ന സഭയുടെ ഭാഗമായി തീരുമ്പോഴാണ്. പരിശുദ്ധ ഓർത്തഡോക്സ് സഭയാണെങ്കിലും കത്തോലിക്ക സഭകളൊക്കെ ആണെങ്കിൽ തന്നെയും അങ്ങനെ ഒരു അടിസ്ഥാനപ്പെട്ട സഭകളുണ്ടാണ്. ചിലപ്പോൾ സഭ കൊണ്ട നടക്കുമ്പോൾ അത് കൊണ്ട നടക്കുന്ന ആളുകളിലൊക്കെ കുറവുകളാകാം. തിരുമേനിമാരിൽ കുറവുണ്ടാകാം, അച്ഛന്മാരിൽ കുറവുണ്ടാകാം. അതൊക്കെ ഞങ്ങളുടെ ബലഹീനതയാണ്, സമ്മതിക്കുന്നു. പക്ഷെ സഭ അത് കുറവുള്ളതല്ല, അത് ചുളിവില്ലാത്തവളാണ്, അത് ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. അപ്പം ആ സഭയിൽ ഒരു കുറവുണ്ടാകുമ്പോൾ അത് കൂടെ നിന്നുകൊണ്ട് അതിനെ കൂടുതൽ ചുളിവാക്കാനല്ല, മറിച്ച് അതിനുവേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച് അതിനെ സുന്ദരിയാക്കാനായിട്ടാണ് ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത്. അങ്ങനെ ഒരു ബോധ്യത്തോടുകൂടി സഭയിലെ ശുശ്രൂഷകളിൽ ഞാനും നിങ്ങൾ പങ്കാളികളാകുമ്പോഴാണ് ഈ ക്രിസ്തു വന്ന നീരുറവ കണ്ടെത്താനായിട്ട് എനിക്കും നിങ്ങൾ ജീവജലം നിലനിർത്തുന്ന നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഈ ജീവജലത്തെ കണ്ടെത്താനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 2:13 ഇങ്ങനെ വായിക്കുന്നു, എന്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു, അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കേണ്ട, വായിക്കേണ്ടതാ കേട്ടോ. എന്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു, അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു, വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഇങ്ങനെ പലരും വെള്ളം കിട്ടുന്ന വിചാരിച്ച ചില കിണറുകളൊക്കെ കുഴിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും വെള്ളം കണ്ടെത്തത്തില്ല. കാരണം വെള്ളമുള്ളത് ക്രിസ്തുവിനെ തൊട്ടറിഞ്ഞ ശിഷ്യന്മാര് കൂടി രൂപപ്പെട്ടു വരുന്ന സഭകളിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്തതൊക്കെ വെള്ളം കാണുന്ന വിചാരിച്ച അക്കരപ്പച്ചകളാ, അതെങ്ങും ഒരു ലക്ഷ്യത്തിലും എത്തിച്ചേരത്തില്ല. അതുകൊണ്ടാണ് സഭാപ്രസംഗി 12:6 വാക്യം ഇങ്ങനെ വായിക്കുന്നു, അന്ന് വെള്ളിച്ചരൻ അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവിങ്കിലെ കുടമുടയും, കിണത്തിങ്കിലെ ചക്രം തകരും. എപ്പോഴാണ് ഇങ്ങനെ വെള്ളമില്ലാത്ത കിണറ് കുഴിച്ച് അതിന്റെ ഉള്ളിൽ വെള്ളം കണ്ടെത്താനായിട്ട് പോകുന്ന ആളുകളുടെ അവസ്ഥയാണ്? വെള്ളിച്ചരൻ അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവിങ്കിലെ കുടം ഉടയും, കിണത്തിങ്കിലെ ചക്രം തകരും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചില കിണറുകളിൽ വെള്ളം തേടാനായിട്ട് ഞാനും നിങ്ങളും ഇങ്ങനെ ചില അത്ഭുതങ്ങളും അടയാളങ്ങളെ കാണിക്കുന്ന സ്ഥലങ്ങളുണ്ടോ? ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടൊക്കെ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ നമ്മളിൽ ലഭ്യമായ ഒരു എന്താണ് നിത്യതയിലേക്ക് നയിക്കുന്ന നീതറവയ്ക്ക് സാധ്യതയുള്ള ഈ മൺകുട ഉടയും. അത് ഉടയാതെ സൂക്ഷിക്കുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ചുമതലയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകളെ ഉപസ്മരിക്കുകയാണ്. ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്ന രണ്ട് ചോദ്യവും പ്രസക്തമാണ്. ലോകം എങ്ങനെ വിലയിരുത്തുന്നു, നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ലോകം വിലയിരുത്തതുപോലല്ല, ശിഷ്യന്മാരെ വിലയിരുത്തതുപോലെ ക്രിസ്തുവിനെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിയണമെങ്കിൽ ഈ നീരുറവ്, സഭ നൽകുന്ന ഈ നീരുറവ്, ആത്മീയ തീർത്ഥം, അത് ശ്രദ്ധയോട് ഒരുക്കത്തോട് അനുഭവിക്കാൻ നമുക്കിടയാകണം. അപ്പോഴാണ് നമ്മൾ പ്രകാശമുള്ളവരായിട്ട് മാറുന്നത്. അപ്പോഴാണ് നിശ്ചിതിയിലേക്ക് നമ്മുടെ ചുവടുകളെ വെക്കുന്ന ഒരു സാധ്യതയിലേക്ക് എത്തിച്ചേരുന്നത്. ആ ഒരു ബോധ്യത്തിലേക്ക് വളരാൻ ഈ ചിന്തകൾ നമ്മളെ ഉപയുക്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, ബഹുമാനപ്പെട്ട ബിജോയ് അച്ഛനെ നേരത്തെ ക്രമീകരിച്ചിരുന്നെങ്കിലും തക്ക സമയത്ത് അച്ഛന് അതിൽ സംബന്ധിക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ യാതൊരു മടിയും കൂടാതെ ഇന്നത്തെ ദിവസത്തേക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളെ പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം അതിശക്തമായ ഭാഷയിൽ വേദപുസ്തകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ പല വേദഭാഗങ്ങളെ പോർത്തിണക്കി സഭാജീവിതത്തിന്റെ പ്രസക്തി ഈ കാലഘട്ടം പല രീതിയിൽ കുറച്ചു കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യത്തെ അതിന്റെ വിലയോടും വിലമതിപ്പോടും കൂടി മനസ്സിലാക്കേണ്ടത് ബോധ്യപ്പെടുത്തലായിരുന്നു പ്രിയപ്പെട്ട അച്ഛന്റെ ഇന്നത്തെ പ്രസംഗം. പ്രത്യേകിച്ച് തയ്യാറെടുപ്പോടുകൂടിയ അല്ല അച്ഛൻ വന്നതെന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ അച്ഛന്റെ മനസ്സിലുള്ള ചില വ്യക്തതകളെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ അച്ഛൻ ധൈര്യപൂർവ്വം കാണിച്ച ഈ ഒരാവേശം നമുക്കൊക്കെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുവാനുള്ള ഒരു മുഖാന്തരമായി എന്ന് ഞാൻ കാണുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച കൂതോശീത്തോ എന്ന ഒരു ശുദ്ധീകരണ ശുശ്രൂഷയിലൂടെ സഭയുടെ ആരാധനാവർഷം ആരംഭം കുറിച്ചു. നമ്മളുടെ സീസൺസ് അല്ലെങ്കിൽ കാലഘട്ടങ്ങളിൽ ഓരോ വർഷവും വന്നു ചേരുന്ന സ്പ്രിംഗ്, സമ്മർ, വിന്റർ ഇങ്ങനെയുള്ള കാലഘട്ടം പോലെ പുതുതായി നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ നാമ്പുകളും പുഷ്പങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കുവാനുള്ള ഒരവസരമാണ് ഈ കൂതോശീത്തോ പെരുന്നാൾ. നമ്മുടെ ജന്മദിനം പ്രസക്തമാണ്, വിവാഹ വാർഷികങ്ങൾ പ്രസക്തമാണ്, ന്യൂ ഇയർ പ്രസക്തമാണ്. അതാത് കാലഘട്ടത്തിൽ വരുന്ന ചില സീസണൽ സെലിബ്രേഷൻസ് ഒക്കെ നമുക്ക് പ്രധാനപ്പെട്ടതാണെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് സഭയുടെ ആരാധനാ പാരമ്പര്യത്തിലെ കൂതോശീത്തോ എന്ന പെരുന്നാൾ എന്നതിന് വേദപുസ്തകത്തിലെ ചില വ്യക്തതകൾ നൽകിയത് എങ്ങനെയായിരുന്നു? An analysis about Jesus' ministry to convince his disciples. ശിഷ്യന്മാരെ യഥാർത്ഥത്തിൽ ബോധവാന്മാരാക്കുകയായിരുന്നു രണ്ട് ചോദ്യത്തിലൂടെ. ഒന്ന്, ജനം എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്, പ്രതിപാദിക്കുന്നത്? രണ്ട്, നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്? പെട്ടെന്ന് പല ഉത്തരങ്ങളും ക്രിസ്തുവിനോട് നൽകുവാൻ തക്കവണ്ണം അവർ തയ്യാറെടുക്കുകയാണ്. പ്രത്യേകിച്ച് യോഹന്നാൻ ആണെന്നും ഏലിയാവാണെന്നും പ്രവാചകന്മാരിൽ ഒരാളാണെന്നും ഒക്കെ പെട്ടെന്ന് പറയാനുള്ള കാരണമൊക്കെ നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ ജീവിച്ചതും പഴയ നിയമത്തിൽ പ്രവചന പുസ്തകങ്ങളിലൂടെ മനസ്സിലാക്കിയതും അവർക്ക് പ്രിയപ്പെട്ടതുമായ ഓരോ വ്യക്തികളെയും അവതരിപ്പിച്ചുകൊണ്ടാണ് ക്രിസ്തുവിനെ അവർ പരാമർശിച്ചത്. തൊട്ടടുത്ത ചോദ്യത്തിലുണ്ടായി, നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്? ആ സമയം പത്രോസ്ലിഹ പെട്ടെന്ന് ഉത്തരം പറഞ്ഞതുകൊണ്ട് ചിലരെങ്കിലും പറയും പത്രോസ്ലിഹയാണ് വലുത്. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ പത്രോസ്ലിഹ ചില കാര്യങ്ങളിൽ സന്ദേഹത്തോടുകൂടി സംസാരിച്ച സമയം പത്രോസ്ലിഹയെ നമ്മൾ ഒഴിവാക്കേണ്ടിയും വരും. ഇത് ഒഴിവാക്കലും അംഗീകരിക്കലും പ്രമുഖനുമാക്കാനുമല്ല, സഭയെക്കുറിച്ചുള്ള വ്യക്തത ജീവനുള്ള ദൈവം വെളിപ്പെടുത്തിയത് പത്രോസ്ലിഹയിലൂടെയാണ്. ആ വിശ്വാസത്തിന്റെ മേൽ സഭയെ പണി. അപ്പൊ അതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ്, റെവലേഷൻ ഓഫ് നോളജ് ഓൺലി ത്രൂ ഓൾമൈറ്റി ഗോഡ്. ഇന്ന് ലോകം എപ്പോഴും ലോകത്തിന്റെ ജ്ഞാനത്തിൽ കൂടുതൽ പഠിക്കുവാനും പ്രതികരിക്കുവാനും അതിലൂടെ പണം സമ്പാദിക്കുവാനും സമൂഹത്തിന്റെ നല്ല മേഖലകളിലൊക്കെ എത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പഠിപ്പിക്കുന്നു, ദൈവത്തെ അറിയുന്നവനാണ് ഭർത്ത ബുദ്ധിമാൻ. അപ്രകാരം ദൈവത്തിന്റെ പരിജ്ഞാനത്തെ വെളിപ്പെടുത്തിയ വ്യക്തിയായിട്ട് പത്രോസ്ലിഹയെ നമുക്ക് കാണാം. മൂന്ന്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നോളജ് അബൌട്ട് വേർഡ് ആൻഡ് വേൾഡ്. ലോകവും ദൈവവചനവും തമ്മിലുള്ള വ്യത്യാസത്തെ കൃത്യമായി പഠിപ്പിക്കുവാൻ ദൈവം യേശു നമ്പുരാൻ ഉപയോഗിച്ച ഒരു മാർഗം കൂടിയാണ് ഈ വേദഭാഗം. നാലാമതായി ചിന്തിക്കുമെങ്കിൽ, ടു നോ ജീസസ് വി നീഡ് എയ്തർ എ തിയറിറ്റിക്കൽ ഓർ എ പ്രാക്ടിക്കൽ നോളജ്. അതിന് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു ചാനലാണ് സഭ. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് സഭയിലൂടെ ക്രിസ്തുവിനെ അറിയുവാൻ പഠിക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, അതിനെ നമ്മൾ ഉപയോഗിക്കണം. അതിന് പകരം ചിലപ്പോഴൊക്കെ നമ്മൾ സഭയെക്കുറിച്ച് ദൈവത്തെക്കാൾ കൂടുതൽ ചിന്തകൾ വെക്കുന്ന ഒരു പ്രവണത ഉണ്ടാകും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ലെങ്കിലും സഭയെന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം അത് ദൈവം രൂപകൽപ്പന ചെയ്തതാണ്, അപ്പോസ്തലന്മാരുടെ പാരമ്പര്യത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ സഭയുടെ നാല് പ്രത്യേകതകളെ കൃത്യമായിട്ട് വിശദീകരിച്ചത്. സഭ ഏകമാണ്, വിശുദ്ധമാണ്, കാതോലികമാണ്, അപ്പോസ്തോലികമാണ്. ഈ നാല് സ്വഭാവങ്ങളുള്ള സഭയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ആ അതിലാണ് നമ്മുടെ അംഗത്വം. അതിനകത്തുള്ള കുറ്റങ്ങളെയും കുറവുകളെയും കണ്ടെത്തുന്നതിനേക്കാൾ ഉപരി ഞാനും കൂടി ചേർന്നതിനെ നിറവുള്ളതാക്കണം എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വളരുമെങ്കിൽ നമ്മുടെ തലമുറകളിലേക്ക് അതിനെ വളർത്തിയെടുക്കുവാനായിട്ട് നിശ്ചയമായും സാധിക്കും. ഇവിടെ പ്രോവർബ്സിലെ ഒരു വാക്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, നിന്റെ പിതാക്കന്മാർ ഇട്ടതായ പണ്ടത്തെ അതിർവരമ്പുകളെ നീ മാറ്റരുത്. അപ്രകാരമാണ് അബ്രഹാം കുഴിച്ചതും ഫെലിസ്തർ നികത്തിക്കളഞ്ഞതുമായ കിണറുകളെ കുഴിച്ച് ഏറ്റവും ഒടുവിൽ നമുക്ക് ദൈവം ഈ ദേശത്ത് ഇടം നൽകി നമ്മൾ വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അതിന് രഹോബോത്ത് എന്ന പേരിട്ടു. ഈ പേര് ഫെലോഷിപ്പ് ഹൗസിന് പലരും ഇടാറുണ്ട്, പെന്തക്കോസ്റ്റൽ സഭകളൊക്കെ. അങ്ങനെ മാത്രം ഇടാനുള്ളതല്ല, നമ്മുടെ ഓരോ വീടിനും ഇങ്ങനെ ഒരു പേര് കൊടുക്കാൻ സാധ്യതകളുണ്ട്. ദൈവം നമുക്ക് നൽകിയ ഇടം എന്ന അർത്ഥത്തിൽ രഹോബോത്ത്. ആ വെള്ളത്തിന്റെ പ്രസക്തിയെ കുറിച്ച് അച്ഛൻ വിശദീകരിച്ചു, ഞാനതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. വളരെ ശക്തമായി അച്ഛൻ നമ്മളോട് അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കൂടുതൽ പ്രയോജനപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ പ്രത്യേകിച്ച് ഇന്നത്തെ ബിജോയസിന് പ്രസംഗിക്കാനുള്ള അതിന്റെ അഭാവത്തിൽ പെട്ടെന്ന് തന്നെ വിഷയം നന്നായി അവതരിപ്പിച്ചതിൽ ഞങ്ങളൊക്കെ സന്തോഷിക്കുന്നു. അച്ഛന്റെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ചുരുക്കട്ടെ.
മധ്യസ്ഥപ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത് റേച്ചൽ സ്കറിയ, ശോശാമ്മ, സൂസൻ തോമസ്, ബീന, മേരി എബ്രഹാം, മേരി, ആനി ജോയി, സാറാമ്മ വർഗീസ്, കുഞ്ഞുമോൾ. സാധാരണ ഉറക്കുന്ന വൈദികരെ ഉറക്കാം. ഇവിടെയും ന്യൂയോർക്കിലുമായിട്ട് ജിന്നി, ആലീസ് ജോസഫ്, ജോയൽ, മേരി ആൻഡി ഓർക്കാം. ഒരു സജി ഓർത്ത് പ്രാർത്ഥിക്കാം. ഫ്ലോറിഡയിലുള്ള സജിയാണ്. ഷേർലി എബ്രഹാം, തോമസ് മാത്യു, സി സി എബ്രഹാം, മേരിക്കുട്ടി, സൂസി ജോൺ. ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ തന്നെ ജോസഫ് താനോസ്, ജോസഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെയൊക്കെ. ഒരു ഷാജിയെ ഉറക്കാം, റഹാനെ ഉറക്കാം. ഒരു ടോബിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. എബ്രഹാമിനെ ഉറക്കാം. ബിനിൽ മാത്യു, മറിയാം അലക്സാണ്ടർ, മറ്റാരെങ്കിലുമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിനായിട്ട് ദൈവസമയ നിർദ്ദേശം പ്രാർത്ഥിക്കാം. വി സി വർഗീസച്ചന് പ്രാർത്ഥനയ്ക്ക്
നടക്കുന്നതായിരിക്കും. ഞങ്ങളെ അളവുകൂടെ ആശ്രയിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല രക്ഷക, ഈ പ്രഭാത സമയത്തിലാണ് നിന്നെ ശ്രദ്ധിക്കുന്നു. അല്പസമയം ഞങ്ങളുടെ കഴുത്തുകളെ ഉണക്കി നിന്റെ തിരുവമ്പിലിരുന്നുകൊണ്ട് അവിടുത്തെ കൃപകളെ ധ്യാനിക്കുവാനായിട്ട് തന്നെ അവസരത്തിനായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് തിരുവചനത്തിന് നല്ലൊരു സന്ദേശം കേൾപ്പിച്ചതായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കേൾപ്പിച്ച പന്നിയച്ചനോടും കേട്ടവരോടും അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹ, നീ കുറ്റങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നവനും അശുദ്ധരെ ശുദ്ധീകരിക്കുന്നവനും പാപികളുടെ മനസ്സിൽ വിസന്തോഷിക്കുന്നവനും ആകുന്നുവല്ലോ. വിളിപ്പിയും ഞാൻ വിളി കേൾക്കുമെന്നും മുട്ടുകയും ഞാൻ തുറക്കുമെന്നോ അന്വേഷിപ്പിയും കണ്ടെത്തുമെന്നും അവിടെ നിന്ന് തന്നെ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമായ കർത്താവെ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അകൃത്യം ചെയ്യുന്നവർക്ക് നീ മോചനം കൊടുക്കണമേ, കുറ്റക്കാർക്ക് പരിഹാരം കൊടുക്കണമേ, പാപികളോട് കരുണ ചെയ്യണമേ, ചിതറിപ്പോയവരെ കൂട്ടിച്ചേർക്കണമേ, വഴിതെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ, അശുദ്ധരെ ശുദ്ധീകരിക്കണമേ, അഹങ്കാരികളെ പരിപാകതയുള്ളവരാക്കണമേ, ഞെരുക്കത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, പ്രത്യേകമായിട്ട് പേര് വായിച്ച രോഗികളെ അവിടുന്ന് തന്നെ ആണിപ്പഴുതുള്ള കരങ്ങൾ തൊട്ട് സുഖപ്പെടുത്തണമേ, മുറിവേറ്റിരിക്കുന്നവരെ ശുശ്രൂഷിക്കണമേ, അവിടുന്ന് തന്നെ മുറിക്കുന്നവനും മുറിവ് കേട്ടുവന്നനും ആകുന്നല്ലോ ദൈവമേ, ബലഹീനത ബലപ്പെടുത്തണമേ, ഹൃദയവേദനയിലും മനോവ്യസനത്തിലിരിക്കുന്നവർക്ക് ആശ്വസിപ്പിക്കണമേ, കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ, അനാഥരുടെ സങ്കടം കേൾക്കണമേ, വിധവകളെ പുലർത്തണമേ, അനിതാപികളെ സന്തോഷിക്കണമേ, നിധിവാന്മാരോടുകൂടി വസിക്കണമേ, ശുദ്ധിവാന്മാർക്ക് കൂട്ടായിരിക്കണമേ, ബ്രഹ്മചാരികളെ പരിപൂർണരാക്കണമേ, നോയിമ്പുകാരെ കിരീടം ധരിപ്പിക്കണമേ, ശാന്തതയുള്ളവരിൽ വസിക്കണമേ, ശിശുക്കളെ അനുഗ്രഹിക്കണമേ, യുവതി യുവാക്കന്മാരെ പരിപാടിയുള്ളവരാക്കണമേ, വിവാഹിതരെ കാത്തുകൊള്ളണമേ, വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്നവർക്കും രോഗികൾക്കും നീ തന്നെ കോട്ടയും കാവലുമായിരിക്കണമേ, താഴ്മയുള്ളവരോടുകൂടി ഇരിക്കണമേ, ദേവാന്മാരി പാർക്കണമേ, കലഹങ്ങളെ ഒതുക്കണമേ, വഴുക്കളെ നീക്കിക്കളയണമേ, യുദ്ധങ്ങളെ തടയണമേ, തർക്കങ്ങളെ നീക്കിക്കളയണമേ, ചണ്ടകളെ ഇല്ലാതാകെ ചെയ്യണമേ, നിന്റെ വിശുദ്ധ സഭയെ ഉണർത്തണമേ, അതിന്റെ പ്രജകൾക്ക് സമാധാനം വർദ്ധിപ്പിക്കണമേ, എല്ലാ സ്ഥലത്തും അതിനെ ഉയർത്തണമേ, എല്ലാ ഭാഗങ്ങളിലും അതിന്റെ വിധികളെ ഉറപ്പിക്കണമേ, ആചാര്യന്മാരെ പരിപാടിയുള്ളവരാക്കണമേ, ശിശുഭക്ഷരെ ശോഭിപ്പിക്കണമേ, വായനക്കാരെ തിരിച്ചറിവുള്ളവരാക്കണമേ, മൽപ്പാന്മാരെ ജ്ഞാനികളാക്കണമേ, വേറായ വൈദികരെയും കന്യാവൃതക്കാരെയും സന്യാസന്മാരെയും വാർദ്ധക്യത്തിലെത്തിയവരെയും വൈദികരെയും കാത്തുകൊള്ളണമേ, അതിൽ നിന്ന് വേദവിപരീതങ്ങളെയും തർക്കങ്ങളെയും നീക്കിക്കളയണമേ, അതിൽ നിരപ്പ് സമാധാനവും വസിപ്പിക്കണമേ, അതിനെ സ്നേഹവും ഐക്യവും കൊണ്ട് നിറയ്ക്കണമേ, അതിനുവേണ്ടി കഷ്ടതകൾ സഹിക്കുന്ന ഇളയന്മാരെയും അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉത്സാഹിക്കുന്ന ഭരണകർത്താക്കളെയും അതിൽ നിയമിക്കണമേ, അതിന്റെ പ്രജകളുടെ പ്രാഫല്യത്തിലും പലപ്രകാരമുള്ള സംഘങ്ങളായും പല വായുകൾ കൊണ്ടും നാവുകൾ കൊണ്ടും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധർ സഹായിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതി സ്തോത്രവും കലേറ്റുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ സംബന്ധാവാസവും നാം എല്ലാവരുടെ കൂടെയും പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കുന്നവരോടുകൂടിയും ദിവസം കടന്നു പോകാൻ സാധിക്കാത്തവരോടുകൂടിയും അവരുടെ കുടുംബങ്ങളോടുകൂടിയും കുഞ്ഞുങ്ങളുടെ കുട്ടികളോടുകൂടിയും രോഗികളോടുകൂടിയും ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടെയും സഭയോടും സഭയെ നയിക്കുന്നവരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നുവെന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
ആമേൻ. ധന്യവാദം. ശുശ്രൂഷയിലെ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് മാമനസൻ, വി സി വർഗീസച്ചൻ, ഐസക് പി പ്രകാശച്ചൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ ദിനങ്ങളെ ആശംസിക്കുന്നു. അതോടൊപ്പം ബൈബിൾ വായിച്ച ജോളിയാന്റി, അതുപോലെ തന്നെ ഇതിന്റെ അസിസ്റ്റേറ്റ് മനോജ്, അല്പമായ അധികമായ സഹായിക്കുകയും സഹകരിക്കുകയും നേതൃത്വം നൽകിയെന്ന എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം ഇവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
ആമേൻ.